പാഠമഞ്ച്, വിശുദ്ധ കുർബാന, ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും. തങ്ങളുടെ ഗുരുവിൻ്റെ വേർപാടിൽ നിരാശരായി ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് പോവുകയായിരുന്നു ഈശോയുടെ രണ്ട് ശിഷ്യന്മാർ. വഴിമധ്യേ ഈശോയും അവരോടൊപ്പം ചേർന്നു. ദുഃഖിതരായിരുന്ന അവരോട് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും മിശിഹായെക്കുറിച്ച് പ്രവചിച്ചിരുന്നവയെ അടിസ്ഥാനമാക്കി അവിടുന്ന് സംസാരിച്ചു. അവിടുത്തെ സാന്നിധ്യത്താലും വാക്കുകളാലും അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു. എങ്കിലും അവർ അവിടുത്തെ തിരിച്ചറിഞ്ഞില്ല. ജ്വലിക്കുന്ന ഹൃദയങ്ങളോടെ ഫത്രത്തിൽ രാത്രി കഴിച്ചു കൂട്ടിയ അവർക്കായി ഈശോ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ അവിടുത്തെ തിരിച്ചറിഞ്ഞു. വഴിമധ്യേ ഈശോ അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചത് അവർ ഓർത്തു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:13-35 വരെയുള്ള വാക്യങ്ങൾ. വചനത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ അപ്പം മുറിക്കുമ്പോഴാണ് നമുക്ക് ഈശോയെ തിരിച്ചറിയാനാവുന്നത്. ഈ യാഥാർത്ഥ്യം അനുഭവവേദമാക്കത്തക്ക രീതിയിൽ വിശുദ്ധ കുർബാനയിൽ വചന ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിലെ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും ബലിയർപ്പണ ശുശ്രൂഷയിലൂടെ ഈശോയെ തിരിച്ചറിയുന്നതിനും അനുഭവിക്കുന്നതിനും നമ്മെ ഒരുക്കുന്നു. ആമുഖ ശുശ്രൂഷ വരാനിരിക്കുന്ന രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെയും അവിടുത്തെ തിരുപ്പിറവിയെയും അവിടുത്തെ രഹസ്യ ജീവിതത്തെയും വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ആമുഖ ശുശ്രൂഷ. അന്ന പെസഹ തിരുനാളിൽ എന്ന ഗീതം മുതൽ സർവാധിപനാം കർത്താവേ എന്ന് തുടങ്ങുന്ന ഉദ്ധാന ഗീതത്തിന് ശേഷം വരുന്ന പ്രാർത്ഥന വരെയുള്ള ഭാഗമാണ് ആമുഖ ശുശ്രൂഷ. അന്ന പെസഹ തിരുനാളിൽ എന്ന ഗീതം പെസഹ തിരുനാളിൽ ഈശോ നൽകിയ കൽപ്പനയനുസരിച്ചാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അനുസ്മരിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന സ്ഥാപിച്ച ശേഷം ഈശോ പറഞ്ഞു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴെല്ലാം ഈ കൽപ്പന നാം അനുസരിക്കുന്നു. സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പനയും ഈശോ അന്നു നൽകി. ബലിയർപ്പണത്തിൻ്റെ അവശ്യയോഗ്യതയാണ് സ്നേഹം. അപരനെ ദ്വേഷിക്കുന്ന മനസ്സോടെ അർപ്പിക്കുന്ന ബലി ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. ഈശോ പറഞ്ഞു, നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:24. അതുകൊണ്ട് ഈ ഗീതം ആലപിക്കുമ്പോൾ ആരോടെങ്കിലും വിരോധമുണ്ടോ എന്ന് നാം സ്വയം ചിന്തിക്കണം. ഉണ്ടെങ്കിൽ ആ വ്യക്തിയുമായി രമ്യപ്പെട്ടിട്ട് വേണം ബലിയിൽ പങ്കുചേരാൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഈശോയുടെ ജനനവേളയിൽ മാലാഖമാർ പാടിയ ഈ ഗീതം അവിടുത്തെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്നു. പാപികളായ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് മനുഷ്യനായി പിറന്ന് കാലത്തൊഴുത്തിലെ പരിമിതികൾ സഹിച്ച് നമ്മെ സ്നേഹിച്ച ഈശോയുടെ സ്നേഹമോർത്ത് ഈ സമയം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ്റെ പിറവി പാപത്തിനടിമപ്പെട്ട മനുഷ്യർക്ക് രക്ഷയുടെ സദ്വാർത്ത വിളംബരം ചെയ്യുന്നതായിരുന്നു. രക്ഷ എന്ന അർത്ഥത്തിലാണ് ഈ ഗീതത്തിൻ്റെ രണ്ടാമത്തെ പാദത്തിൽ സമാധാനം എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഈ സമാധാനത്തിൻ്റെ രക്ഷയുടെ പൂർണ്ണതയിലേക്കാണ് ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തൻ്റെ ഏകജാതനെ പോലും നൽകാൻ തക്ക വിധം അത്രയധികമായി ദൈവം നമ്മെ സ്നേഹിച്ചു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:16. ആദ്യ മാതാപിതാക്കൾ പാപം വഴി നഷ്ടപ്പെടുത്തിയ ദൈവിക ജീവൻ നൽകി നമ്മെ ദൈവപുത്രയാക്കുവാൻ ഈശോ മനുഷ്യനായി അവതരിച്ചു. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശം നമുക്ക് നൽകി. അതിനാൽ ഈശോയുടെ ജനനം അനുസ്മരിച്ച ശേഷം നമ്മൾ ദൈവത്തെ പിതാവേയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ചിന്തകളെ ഉയർത്തിക്കൊണ്ട് അവിടുത്തെ സ്തുതിക്കാൻ ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ള സ്തുതിപ്പ് കൂട്ടിച്ചേർത്തിരിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ളത് സ്വർഗത്തിൽ അനവരതം മുഴങ്ങുന്ന ഗീതമാണല്ലോ. ദിവ്യബലി അർപ്പിക്കുമ്പോൾ നമ്മൾ തനിച്ചല്ലെന്നും സ്വർഗവാസികളും ഭൂവാസികളും നമ്മോടൊപ്പമുണ്ടെന്നും ഈ സ്തുതിപ്പ് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. സ്വർഗീയ സാന്നിധ്യം അനുസ്മരിച്ച് ഭയഭക്ത്യാദരങ്ങളോടും സ്നേഹത്തോടും കൂടി വേണം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാൻ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ശുശ്രൂഷ ആവർത്തിക്കുന്ന ഈ ആഹ്വാനം നമ്മോടൊത്ത് വസിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തെ അനുസ്മരിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹ പറയുന്നതുപോലെ നമ്മുടെ സമാധാനം ഈശോ ആണ്. എഫേസോസ് 2:14. കാർമികൻ്റെ പ്രാർത്ഥനകൾ അഥവാ ശ്ലോസകൾ. തുടർന്ന് വരുന്ന കാർമികൻ്റെ പ്രാർത്ഥനകളിൽ ദൈവം കനിഞ്ഞു നൽകിയ ഈ മഹാദാനത്തെ, അതായത് വിശുദ്ധ കുർബാനയെ, നന്ദിയോടെ ഏറ്റുപറയുകയും അത് യോഗ്യതയോടെ അർപ്പിക്കുവാനുള്ള കൃപയാചിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ രക്ഷകനെ കാത്തിരിക്കുന്ന പഴയ നിയമ ജനതയുടെ ചരിത്രത്തിലേക്കും ജീവിതത്തിലേക്കും പിന്തിരിഞ്ഞു നോക്കുന്നതിനും അവയെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി ഏറ്റുപറയുന്നതിനും സങ്കീർത്തനങ്ങൾ സഹായിക്കുന്നു. സങ്കീർത്തനങ്ങൾ ഇസ്രായേൽക്കാരുടെ മതാത്മക ജീവിതത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളാണ്. അവരുടെ ഹൃദയവികാരങ്ങളോട് ചേർന്ന് നമ്മളും ദൈവത്തെ സ്തുതിക്കുന്നു. ഈശോയും പ്രാർത്ഥനയ്ക്കായി സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിരുന്നു. സ്ലീവാ ചുംബനം സീറോ മലബാർ സഭയുടെ റാഫ കർമ്മത്തിലെ ഒരു കർമ്മമാണിത്. ഈശോ മനുഷ്യനെ രക്ഷ നേടിത്തന്നത് തൻ്റെ കുരിശിലെ ബലി വഴിയാണ്. ക്രൈസ്തവ ജീവിതത്തിൽ കുരിശിൻ്റെ സ്ഥാനത്തെയും ഔന്നിത്യത്തെയും ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയുടെ പ്രത്യാശ പ്രകടമാക്കുന്ന കർമ്മമാണ് സ്ലീവാ ചുംബനം. കുരിശ് മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിൽ അവിടുത്തെ അടയാളമായിരിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മിശിഹായുടെ ഈ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചും അവിടുത്തെ കാത്തിരിക്കുന്ന മണവാട്ടിയായ സഭയെക്കുറിച്ചുമുള്ള ചിന്തകളാണ് സ്ലീവാ ചുംബനത്തോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളുടെ സാരാംശം. ഉദ്ധാനഗീതം. തുടർന്ന് വരുന്ന ഉദ്ധാനഗീതം ഈശോയുടെ മാമുദിസ്സയെ അനുസ്മരിപ്പിക്കുന്നു. ഉദ്ധാനം ചെയ്ത ഈശോയെ പ്രകീർത്തിച്ചുകൊണ്ട് ആലപിക്കപ്പെട്ട കീർത്തനമായും ഇത് കണക്കാക്കപ്പെടുന്നു. മാമുദിസ്സ വേളയിൽ സ്വർഗം തുറക്കപ്പെട്ടതും പരിശുദ്ധ തൃത്വരഹസ്യം വെളിപ്പെടുത്തപ്പെട്ടതും അനുസ്മരിച്ചുകൊണ്ടാണ് മദ്ബഹവിരി മാറ്റുന്നത്. അപ്പോൾ സ്വർഗത്തിൻ്റെ പ്രതീകമായ മദ്ബഹ ദൃശ്യമാകുന്നു. ദീപപ്രഭയും ധൂപവും ചേർന്ന് സ്വർഗീയമായ ഒരു അനുഭവം ആരാധനാ സമൂഹത്തിന് നൽകുന്നു. ഈശോയുടെ മാമോദീസ, അവിടുത്തെ രണ്ടാമത്തെ മാമോദീസയായ മരണവും ഉദ്ധാനവും, ഇവയിൽ നമ്മെ പങ്കുകാരാക്കുന്ന നമ്മുടെ മാമോദീസ, നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന സ്വർഗീയ മഹത്വം, ഇവയെല്ലാമാണ് ഈ കീർത്തനത്തിൻ്റെ അവസരത്തിൽ നാം അനുസ്മരിക്കുന്നത്. തുടർന്ന് വരുന്ന കാർമികൻ്റെ പ്രാർത്ഥനകളോടുകൂടി ആമുഖ ശുശ്രൂഷ സമാപിക്കുന്നു. വചനശുശ്രൂഷ. ഈശോയുടെ പരസ്യജീവിതം, സുവിശേഷ പ്രഘോഷണം, പ്രേക്ഷിത പ്രവൃത്തികൾ, ഇവയെല്ലാമാണ് വചനശുശ്രൂഷയിൽ നാം അനുസ്മരിക്കുന്നത്. ത്രൈശുദ്ധ കീർത്തനം. ത്രൈശുദ്ധ കീർത്തനത്തോടുകൂടെയാണ് വചനശുശ്രൂഷ ആരംഭിക്കുന്നത്. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുവാനുള്ള ശുശ്രൂഷയുടെ ആഹ്വാനമാണ് ഇതിലെ ആദ്യ ഭാഗം. രണ്ടാം ഭാഗത്ത് പരിശുദ്ധനും ബലവാനും അമർത്തനുമായ ദൈവത്തെ ഏറ്റുപറഞ്ഞ് കൃപയാചിക്കുന്നു. മാലാഖമാർ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്ന യേശയ്യായുടെ അനുഭവമാണ് ഈ കീർത്തനം നൽകുന്നത്. തിരുവചന വായനകൾ. നാല് വായനകളാണ് നമുക്കുള്ളത്. ആദ്യത്തെ രണ്ട് വായനകൾ പഴയ നിയമത്തിൽ നിന്നും മറ്റു രണ്ട് വായനകൾ പുതിയ നിയമത്തിൽ നിന്നുമാണ്. പഴയ നിയമത്തിൻ്റെ ഉള്ളടക്കം നിയമവും പ്രവാചകന്മാരുമാണല്ലോ. അതുകൊണ്ട് സാധാരണയായി ഒന്നാം വായന നിയമഗ്രന്ഥമായ പഞ്ചഗ്രന്ഥിയിൽ നിന്നും രണ്ടാം വായന പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ്. ചിലപ്പോൾ രണ്ടാം വായന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കാറുണ്ട്. ലേഖനങ്ങളിൽ നിന്നും സുവിശേഷങ്ങളിൽ നിന്നുമാണ് യഥാക്രമം മൂന്നും നാലും വായനകൾ തിരഞ്ഞെടുക്കുന്നത്. ഓരോ വായനയ്ക്കും ഒരുക്കമായി കാർമികൻ പ്രാർത്ഥിക്കുകയും സമൂഹം ഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു. ശ്രവിച്ച ദൈവവചനത്തോടുള്ള ആദരവും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും വായനകൾക്ക് ശേഷം സമൂഹം ദൈവമായ കർത്താവിന് സ്തുതി എന്ന് പ്രത്യുത്തരിക്കുന്നു. ലേഖനത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും വായന കഴിയുമ്പോൾ നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി എന്നും മറുപടി പറയുന്നു. സുവിശേഷ പ്രദക്ഷിണവും വായനയും. സുവിശേഷ വായനയ്ക്ക് മുൻപായി കാർമികൻ സുവിശേഷ ഗ്രന്ഥം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തുന്നു. അൾത്താരിയുടെ വലത്തുവശത്ത് നിന്നും സുവിശേഷ ഗ്രന്ഥമെടുത്ത് ആഘോഷമായി ബേമയിലേക്ക് കൊണ്ടുവരുന്നത് ഈശോ ഭൂമിയിലേക്ക് വന്നതിനെ സൂചിപ്പിക്കുന്നു. സുവിശേഷ ഗ്രന്ഥം നെറ്റിവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് വൈദികനല്ല, ഈശോ തന്നെയാണ് തിരുവചനവുമായി നമ്മുടെ പക്കലേക്ക് വരുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ദൈവാരാധനയിൽ വചനം നമ്മോട് സംസാരിക്കുന്നത് ഈശോ തന്നെയാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാർമികൻ സുവിശേഷ ഗ്രന്ഥം കൊണ്ട് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കുമ്പോൾ ജനം തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. ദൈവവചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും, പാതകളിൽ പ്രകാശവുമാകുന്നു. 119 സങ്കീർത്തനം 105 വാക്യം. അനുദിന ജീവിതത്തിന് ആവശ്യമായ വചനം ഓരോ ബലിയിലും ഈശോ തന്നെ നമ്മോടരുളുന്നു. ദൈവവചനം ജീവനും ശക്തിയും സൗഖ്യവും പ്രദാനം ചെയ്യുന്നതാണ്. ഭക്താദരങ്ങളോടെ ദൈവവചനം ശ്രവിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വചനത്താൽ പ്രകാശിതമാകും. സുവിശേഷ പ്രസംഗം. ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനമാണ് സുവിശേഷ പ്രസംഗം. ദിവ്യബലിയർപ്പണത്തിനിടയിൽ ക്രമാനുഗതമായി നൽകപ്പെടുന്ന വചനപ്രഭാഷണങ്ങൾക്ക് പ്രത്യേക ചൈതന്യവും ശക്തിയുമുണ്ട്. ദൈവവചനത്തെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ സ്വീകരിച്ച് ഫലമുളവാക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നു. ശ്രദ്ധയോടെ പ്രസംഗം കേൾക്കുകയും അതിനെ സന്ദേശം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവർ പാറമേൽ ഭവനം പെടുന്ന ബുദ്ധിമാന സദൃശനായിത്തീരും. പ്രഘോഷണ പ്രാർത്ഥന അഥവാ കാറോസിസ. ശ്രവിച്ച വചനത്തിനുള്ള പ്രത്യുത്തരവും വിശ്വാസ പ്രഘോഷണവുമാണ് കാറോസിസ പ്രാർത്ഥന. ഭൗതിക ദാനങ്ങളെക്കാളുപരി ആത്മീയ ദാനങ്ങൾക്കു വേണ്ടിയാണ് കാറോസിസായിൽ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയിലും പരിപാലയിലുമുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ് കാറോസിസായിൽ ചെയ്യുന്നത്. ദൈവവചനാനുസൃതം ജീവിക്കുവാനുള്ള കൃപയാചിച്ചുകൊണ്ടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ടും ശുശ്രൂഷ കാറോസിസ് അവസാനിപ്പിക്കുന്നു. ആശീർവാദ പ്രാർത്ഥനകൾ. കുർബാനയുടെ പ്രധാന ഭാഗമായ അനാഫറയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി സമൂഹത്തെ ആശീർവദിച്ചൊരുക്കുകയാണ് ആശീർവാദ പ്രാർത്ഥനയിലൂടെ. മാമോദിസ സ്വീകരിക്കുവാനൊരുങ്ങുന്നവർക്ക് വചന ശുശ്രൂഷ വരെ മാത്രമേ പങ്കെടുക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അവരെ പറഞ്ഞയക്കുന്നതിന് മുൻപുള്ള ആശീർവാദ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു ഇത്. കാർമ്മികൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തല കുമ്പിട്ട് നിന്ന് നമ്മൾ ആശീർവാദം ഏറ്റുവാങ്ങണം. ആശീർവാദ പ്രാർത്ഥനയോടുകൂടി വചന ശുശ്രൂഷ അവസാനിക്കുന്നു. വചന ശുശ്രൂഷയിലൂടെ ദൈവവചനത്തെ ആത്മീയ ഭോജനമായി സ്വീകരിച്ചുകൊണ്ട് അപ്പമുറക്കൽ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കുന്നു.